The editorial. രണ്ടായിരത്തി 24 ഓഗസ്റ്റ് 5 തിങ്കൾ 1199 കർക്കിടകം 21 ദീപിക എഡിറ്റോറിയൽ. പശ്ചിമേഷ്യയിലെ യുദ്ധകാഹളം. ലോകമൊരിക്കൽ കൂടി നാശത്തിന്റെ പാത തിരഞ്ഞെടുക്കുന്നതിന്റെ സൂചനകൾ പ്രകടമായിട്ടുണ്ട്. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ട് തുടങ്ങിവെച്ച യുദ്ധം ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. പ്രതികാരമായി ഇസ്രായേൽ നടത്തുന്ന നിഷ്ഠൂര ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 40,000 അടുത്തു. ഇറാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതോടെ ഇറാനും ഇറാന്റെ ആക്രമണത്തെ ചെറുക്കാൻ അമേരിക്കയും രംഗത്തിറങ്ങിയതോടെ ആഗോള ചേരിതിരിവ് പ്രത്യക്ഷ രൂപത്തിലായി. ഐക്യരാഷ്ട്രസഭ കേവലം ഉപദേശക സമിതി ആയതോടെ സമാധാന നീക്കങ്ങളും ദുർബലം. അമേരിക്ക ജപ്പാനിൽ അണുബോംബിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ഹിരോഷിമ ദിനത്തിന്റെ വാർഷികമാണ് നാളെ. രണ്ട് ലോകയുദ്ധങ്ങൾക്ക് പോലും മനുഷ്യരെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ടില്ലെന്നാണോ അർത്ഥം? അല്ല, മതരാഷ്ട്രീയ താല്പര്യങ്ങളുള്ള ഏതാനും യുദ്ധക്കൊതിയരെ തിരുത്താൻ മനുഷ്യരാശിയുടെ ഭൂരിപക്ഷത്തിന് ഇന്നും കഴിയുന്നില്ല എന്നാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരർ ഇസ്രായേലിൽ കടന്നുകയറി 1200 പേരെ കൊല്ലുകയും 250 പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിനെ തുടർന്നാണ് ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിയത്. ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയ ജൂലൈ 31 ഇറാനിലെ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതോടെ സംഘർഷം വഴിത്തിരി ായി. പകരം വീട്ടാൻ ഇറാൻ ഒരുങ്ങുമ്പോൾ അവർക്കൊപ്പം തുർക്കിയുമുണ്ട്. ഇസ്രായേലിലേക്ക് സൈന്യത്തെ അയക്കുമെന്നാണ് തുർക്കി പ്രസിഡന്റ് എർദോഗൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇറാന്റെ പിന്തുണയുള്ള ലെബനനിലെ തീവ്രവാദ പ്രസ്ഥാനമായ ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം ശക്തമായി കഴിഞ്ഞു. അതിനിടെ അമേരിക്ക പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തുകയാണ്. വിമാനവാഹിനി കപ്പലുകളും ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുന്ന യുദ്ധക്കപ്പലുകളും പോർവിമാനങ്ങളും അവിടേക്ക് എത്തിക്കുന്നതിനൊപ്പം ലെബനനിൽ നിന്ന് മടങ്ങിപ്പോകാൻ തങ്ങളുടെ പൗരന്മാരോട് അമേരിക്ക നിർദ്ദേശിക്കുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ യുദ്ധം അതിരിവിടുന്ന സാധ്യതയാണ് കാണുന്നത്. അമേരിക്ക പ്രത്യക്ഷമായും പാശ്ചാത്യ രാജ്യങ്ങൾ പരോക്ഷമായും ഇസ്രായേലിന്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ മറുവശത്തുള്ള ഹമാസ് ഹിസ്ബുള്ള പ്രസ്ഥാനങ്ങളും ഇറാൻ തുർക്കി എന്നീ രാജ്യങ്ങളും ഇസ്ലാമിക തീവ്രവാദത്തെ പ്രതിനിധീകരിക്കുന്നവയാണെന്ന വസ്തുതയുമുണ്ട്. 2022 സെപ്റ്റംബറിൽ ശിരോവസ്ത്രം ധരിച്ചതിലെ പോരായ്മയുടെ പേരിൽ മഹ്സ അമീനി എന്ന യുവതി മതകാര്യ പോലീസിന്റെ കസ്റ്റഡിയിൽ കൊല്ലപ്പെടുകയും തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തതോടെ ഇറാന്റെ മത തീവ്രവാദം കൂടുതൽ അപഹാസ്യമായി. മറ്റൊന്ന് തുർക്കിയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഹിറ്റ്ലറോടാണ് എർദോഗൻ ഉപമി 15 ലക്ഷം അർമേനിയൻ ക്രിസ്ത്യാനികളെ വംശഹത്യ ചെയ്തവരുടെ പിന്മുറക്കാരനാണ് അദ്ദേഹം എന്നോർക്കണം. അസർബൈജാന്റെ നിയന്ത്രണത്തിലാകുന്ന നഗർനോ കാരബാഗ് പ്രദേശത്ത് ബാക്കിയുണ്ടായിരുന്ന 1.2 ലക്ഷം ക്രൈസ്തവരെയും 2023 ഒക്ടോബറോടെ ആട്ടിപ്പുറത്താക്കാൻ സഹായിച്ചത് എർദോഗനാണ്. ലിബിയയും നഗർനോ കാരബാക്കിലും പ്രവേശിച്ചതിന് തുല്യമായി ഇസ്രായേലിൽ പ്രവേശിക്കുമെന്നാണ് എർദോഗന്റെ ഭീഷണി. അർമേനിയൻ ക്രൈസ്തവരെ ആട്ടിപ്പായിച്ചത്ര എളുപ്പമാണോ ഇസ്രായേലിൽ നടത്താമെന്ന് കരുതുന്ന സൈനിക അഭ്യാസം എന്നത് കാത്തിരുന്നു കാണണം. ഇറാന്റെ സംരക്ഷണയിൽ ലെബനിൽ പ്രവർത്തിക്കുന്ന ഷിയ തീവ്രവാദ പ്രസ്ഥാനമായ ഹിസ്ബുള്ളയും ഹമാസിനെ പോലെ ക്രിസ്ത്യാനികളും യഹൂദരുമില്ലാത്ത ലോകം സ്വപ്നം കാണുന്നവരാണ്. പാലസ്തീന്റെ മോചനമല്ല, ഇസ്ലാമിക ഖിലാഫത്ത് ലോകത്ത് സ്ഥാപിക്കുകയാണ് തീവ്രവാദ പ്രസ്ഥാനമായ മുസ്ലിം ബ്രദർഹുഡിന്റെ ഭാഗമായ ഹമാസിന്റെ ആത്യന്തിക ലക്ഷ്യം. PLO, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന പാലസ്തീൻ വിമോചന മുന്നണിയെ അട്ടിമറിച്ചാണ് അവർ രംഗപ്രവേശം ചെയ്തത്. 1987 രൂപീകരിക്കപ്പെട്ട ഹമാസ് അതിനു മുമ്പുള്ള വർഷങ്ങളിൽ പാലസ്തീനികളെ ഇസ്ലാമവൽക്കരിക്കുകയായിരുന്നു. PLO നിരവധി അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഒടുവിൽ ഇസ്രായേലിനെ അംഗീകരിക്കാൻ തയ്യാറായി. പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള നീക്കമായാണ് ഓസ്ലോ കരാറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇഷാക് റാബിനും PLO നേതാവ് യാസർ അറാഫത്തും ഒപ്പുവെച്ചത്. സമാധാന സാധ്യത തെളിഞ്ഞതോടെ വഞ്ചിക്കപ്പെട്ടെന്ന ധാരണ പരത്തി പാലസ്തീൻ ജനതയെ തീവ്രവാദ നിലപാടുകളിലേക്ക് ഹമാസ് ആട്ടിത്തെളിച്ചു. ഇതേസമയം ഓസ്ലോ കരാറിനെതിരെ ഇസ്രായേലിലെ വലതുപക്ഷ തീവ്രവാദികളും രംഗത്തെത്തി. അതിന് നേതൃത്വം കൊടുത്താണ് നെതന്യാഹു അധികാരക്കളി തുടങ്ങിയത്. ഈ തീവ്രവാദ നിലപാടുകാരാണ് ഇപ്പോൾ പാലസ്തീനെ ചോരക്കളമാക്കിയത്. ഹമാസിനെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനമായി മുസ്ലിം രാജ്യങ്ങളിലേറെയും അംഗീകരിക്കുന്നില്ല. പാലസ്തീനികളുടെ സമാധാന ജീവിതത്തെ അസാധ്യമാക്കിയ തീവ്രവാദികളാണ് ഹമാസ് എന്ന് കേരളത്തിൽ ഏറെ പേർക്കും അറിയാമെങ്കിലും മതരാഷ്ട്രീയ താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് പുറത്തു പറയില്ല. ഇസ്മയിൽ ഹനിയയ്ക്ക് വേണ്ടി വിലാപയാത്ര നടത്തുന്നവർക്കൊപ്പം നടന്ന് മറ്റു ചിലർ അറിവില്ലായ്മ കൊണ്ട് ഹമാസിനെ തോളിലേറ്റുന്നു. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും തുർക്കിയുടെയും മാത്രമല്ല നെതന്യാഹുവിന്റെ ചരിത്രവും സമാധാനത്തിന്റെ വഴികളിലൂടെയല്ല, പക്ഷേ അഭയം കൊടുത്തവരെ പോലും ദ്രോഹിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന പാശ്ചാത്യ ലോകം ഇസ്രായേലിനോട് പല കാര്യത്തിലും യോജിക്കുന്നില്ലെങ്കിലും ഹമാസിനെ പിന്തുണയ്ക്കുന്നവർക്കൊപ്പം നിൽക്കാനിടയില്ല. അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണെന്ന യാഥാർത്ഥ്യവുമുണ്ട്. തീവ്ര വലതുപക്ഷ വായാടിത്തം കൊണ്ട് പ്രസംഗവേദികളെ ത്രസിപ്പിക്കുന്ന റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെ ചെറുക്കാനും ഡെമോക്രാറ്റുകൾക്ക് ഇസ്രായേലിനെ പിന്തുണയ്ക്കേണ്ടതുണ്ട്. എല്ലാറ്റിന്റെയും ഫലം യുദ്ധത്തിനുള്ള സാധ്യതയാണ്. കനേഡിയൻ എഴുത്തുകാരി മാർഗരറ്റ് അറ്റ്വുഡ് പറയുന്ന വാക്കുകളാണ് പ്രസക്തം. സംഭാഷണങ്ങൾ അവസാനിക്കുന്നിടത്ത് യുദ്ധം തുടങ്ങുന്നു. തടസ്സങ്ങൾ നീക്കി ചർച്ചകൾക്കുള്ള വഴികൾ തെളിക്കുകയേ പോം വഴിയുള്ളൂ. The editorial.